സദൃശവാക്യങ്ങൾ. 15 അധ്യായം കഴിഞ്ഞ ദിവസം നാം പഠിച്ചു കഴിഞ്ഞുവല്ലോ. ഇന്ന് 16 അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇത് ആശയസമ്പുഷ്ടവും പ്രധാനപ്പെട്ടതുമായ ഒരു ഭാഗമാകുന്നു. നീണ്ട അനുഭവങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത ചെറിയ ചെറിയ വാചകങ്ങൾ. അതുമാത്രമല്ല, ഇവ സമയത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഉരകല്ലിൽ പരിശോധിച്ച കാര്യങ്ങളത്രേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവ നമുക്ക് സമ്പുഷ്ടവും യാഥാർത്ഥ്യവും ആക്കി തന്നിരിക്കുന്നു. മോശയിക ന്യായപ്രമാണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ഒരു ഇസ്രായേലി യുവാവിന് വേണ്ടി പ്രത്യേകം എഴുതപ്പെട്ടതാണെങ്കിൽ തന്നെ സദൃശവാക്യങ്ങൾ എല്ലാ സമയത്തേക്കുമുള്ള പ്രത്യേക ഉപദേശങ്ങളാകുന്നു. അവ വിശാലമായി നമ്മുടെ ഹൃദയത്തോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. അതെ, പണക്കാരോടും പാവപ്പെട്ടവരോടും പുരുഷന്മാരോടും സ്ത്രീകളോടും കറുത്തവരോടും വെളുത്തവരോടും പാശ്ചാത്യരോടും പൗരസ്ത്യരോടും എല്ലാവരോടും താനിറങ്ങി എല്ലാവരെയും സ്പർശിക്കുവാൻ ശക്തമായ ഒരു പുസ്തകമാണ് സദൃശവാക്യ പുസ്തകം. ഇതിനോടകം താങ്കൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് 16 അധ്യായത്തിലേക്ക് വരാം. ആദ്യത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഒടുവിലത്തെ ഫലം ദൈവത്തിൻ്റെ കരങ്ങളിലാകുന്നു എന്നാണ്. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്യാം, പദ്ധതികൾ ക്രമീകരിക്കാം, എന്തും ചെയ്യാം. എന്നാൽ അതൊക്കെ നടപ്പിൽ വരുത്തേണ്ടത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് താങ്കൾ ചോദിച്ചേക്കാം. നല്ല ചോദ്യം. ദൈവഹിതം പ്രവർത്തിക്കുന്നതിൽ നമ്മുടെ പരിശ്രമവും ദൈവത്തിൻ്റെ നിയന്ത്രണവും തമ്മിൽ പങ്കാളിത്തം ആവശ്യമാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവഹിതം പ്രവർത്തിക്കുന്നതിൽ നമ്മുടെ പരിശ്രമവും ദൈവത്തിൻ്റെ നിയന്ത്രണവും തമ്മിൽ പങ്കാളിത്തം ആവശ്യമാണ്. നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ഉപദേശം തേടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്തായിരുന്നാൽ തന്നെ ഫലം അവൻ തന്നെയാണ് നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ പ്ലാൻ ചെയ്യുക എന്നാൽ ദൈവവഴികളിൽ പ്രവർത്തിക്കുവാൻ നമ്മെ സഹായിക്കുകയാണ് അത് ചെയ്യുന്നത്. താങ്കളും ഞാനും നാം എല്ലാവരും പ്ലാൻ ചെയ്തെന്ന് വന്നേക്കാം. എന്നാൽ പറയുവാനോ പ്രവർത്തിക്കുവാനോ സമയം വരുമ്പോൾ അവസാനത്തെ വാക്ക് ദൈവത്തിനുള്ളതാണ്. നാം എത്രയധികം ഉച്ചത്തിൽ സംസാരിച്ചാലും നമ്മുടെ കഴിവുകളെ പൊക്കി പൊക്കി പറഞ്ഞാലും ഒടുവിലത്തെ ഉത്തരം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അന്തിമ ഉത്തരവ് അവിടുത്തേത് മാത്രമാണ്. 2 വാക്യം ശ്രദ്ധിച്ചാട്ട്, മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. സദൃശവാക്യങ്ങൾ 14 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ നാം ഇതേ കാര്യം മുൻപ് കണ്ടതാണ്. അവിടെ നാം കണ്ടത്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ എന്നത്രേ. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലാത്ത നഷ്ടപ്പെട്ടവരോട് അവരുടെ രക്ഷയെക്കുറിച്ച് താങ്കൾ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നൽകുന്ന ഉത്തരം താങ്കൾക്കറിയാം. എനിക്ക് രക്ഷിക്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല, എനിക്കെന്താ കുഴപ്പം, ഞാൻ ശരിയാണ്, ദൈവത്തിൻ്റെ മുൻപിലും ഞാൻ നിവർന്നു നിൽക്കും, ഞാൻ സത്യസന്ധനായ ഒരു മനുഷ്യൻ തന്നെയാണ്, ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഞാൻ ആത്മീയ കാര്യങ്ങൾക്കും മുൻപന്തിയിലാണ്, സുവിശേഷ വിലയ്ക്ക് എന്തുമാത്രം പണമാണ് ഞാൻ ഓരോ മാസവും കൊടുക്കുന്നതെന്നറിയാമോ, പിന്നെ ഞാൻ രക്ഷിക്കപ്പെടണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്, അല്ല ഈ രക്ഷിക്കപ്പെട്ടവരൊക്കെ എന്താണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ അവൻ്റെ സ്വന്തം കാഴ്ചയിൽ വെടിപ്പുള്ളവനായിരിക്കും. അതൊരു വലിയ വെല്ലുവിളിയായി എനിക്ക് നേരെ ഞാൻ കാണുന്നു. ദൈവം മുൻപാകെയുള്ള താങ്കളുടെ നടപ്പ് പൂർണ്ണമാകുന്നു എന്ന് താങ്കൾ ചിന്തിക്കുന്നു എങ്കിൽ വളരെയേറെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് മറക്കരുത്. അങ്ങനെ ചിന്തിക്കുന്ന അനേകം വിശ്വാസികളുണ്ട്. അവരെ തിരുത്തുവാൻ ആരാലും കഴിയില്ല എന്ന് തോന്നും. ഈ കാര്യം മുഴുവൻ പൊതിഞ്ഞിരിക്കുന്ന ഒരു വാക്യമാകുന്നു യോഹന്നാൻ്റെ 1 ലേഖനം 1 അധ്യായത്തിൻ്റെ 7 വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവവചനമാകുന്ന കണ്ണാടി നമ്മുടെ ജീവിതത്തിന് നേരെ നാം പിടിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ശരിയാകേണ്ട കാര്യങ്ങളെ നമുക്ക് കാണിച്ചു തരും. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എത്തിയിട്ടില്ലാത്ത സംഗതികൾ അത് നമുക്ക് കാണിച്ചു തരും. ആ കണ്ണാടിയിൽ കാണുന്നത് വരെ നാം പരിശുദ്ധരാണെന്നും ശരിയാകേണ്ട ഭാഗമൊന്നുമില്ല എന്നുമൊക്കെ നമുക്ക് തോന്നും. നാം നമ്മെ തന്നെ പലപ്പോഴും താരതമ്യപ്പെടുത്തുന്നത് നമ്മേക്കാൾ മോശക്കാരുമായിട്ടാണ്. അതാണ് പ്രശ്നത്തിൻ്റെ പ്രധാന കാരണവും. താങ്കൾ ആയിരിക്കുന്ന സമൂഹത്തിലെ പല സ്ഥാനങ്ങളിലും അവർ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് താങ്കൾ ഉയർന്നു വന്നു എന്ന് വന്നേക്കാം. സ്കൂളിലും കമ്പനിയിലും സാമൂഹിക സംഘടനകളിലുമൊക്കെ അത് താങ്കളെ ആ വർഷത്തെ ഏറ്റവും നല്ല വ്യക്തിയായി തിരഞ്ഞെടുത്തു എന്ന് വന്നേക്കാം. താങ്കൾ ആയിരിക്കുന്ന സഭയിൽ നിന്നും അങ്ങനെ ഒരു അംഗീകാരം താങ്കൾക്ക് ലഭിച്ചു എന്ന് വന്നേക്കാം. താങ്കൾ ഒരു മഹാനാകുന്നു എന്ന് നാട്ടിലുള്ളവർ പറഞ്ഞേക്കാം. എന്നാൽ സുഹൃത്തെ, താങ്കൾ താങ്കളെ തന്നെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ അപ്പോൾ താങ്കൾക്കൊരു ആവശ്യമുണ്ടെന്നും താങ്കളുടെ ജീവിതത്തിൽ കറ ഉണ്ട് എന്നും താങ്കൾ മനസ്സിലാക്കും. ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾ എന്ന് മനസ്സിലാകും. നിങ്ങളുടെ നോട്ടത്തിൽ നിങ്ങളുടെ വഴി വെടിപ്പായി തോന്നി എന്ന് വരാം. എന്നാൽ അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വെടിപ്പല്ല. നാം എത്ര പരിശുദ്ധരായാലും അതിനൊരു പരിധിയുണ്ട്. യോഹന്നാന്റെ 1:1 നാം കാണുന്നത് അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. യോഹന്നാൻ വിശ്വാസികളോടാണ് സംസാരിക്കുന്നത് എന്നോർക്കണം, വിശുദ്ധരോട്. ആരാധനാ സ്ഥലങ്ങളിൽ സ്വയ സംതൃപ്തിയോടെ ഇരിക്കുന്ന എത്രയെത്ര ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അവർ അവിടെ സന്തോഷമായിരിക്കുകയാണ്. ആ എനിക്കെന്താണ് കുറവ്? ഇതാണ് അവരുടെ ചോദ്യം. ഇനിയും അവരത് ചോദിച്ചില്ലെങ്കിൽ തന്നെ ഉള്ളിൽ പലപ്പോഴും ഇതാണ് ചിന്ത. അവരുടെ കുറവ് കാണുവാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് അവരുടെ കുറവ്. അവർ അവിടെ വെറുതെ ഇരിക്കുകയല്ല, അവർ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുന്നു, എന്നിട്ട് പറയുകയാണ്, ഓ അവരെ എനിക്കറിയാമല്ലോ, അവർ ഒരുവിധത്തിലും ശരിയല്ല, എന്നാൽ ഞാനങ്ങനെയല്ല, ഏത് വഴിക്ക് നോക്കിയാലും ഞാൻ ശരിയാണ്, എന്നെ കുറ്റപ്പെടുത്തുവാൻ ആർക്കും ഒന്നുമില്ല. ഇന്നത്തെ ചില വിശുദ്ധന്മാർ ദൈവത്തോട് പറയുന്നത്, ദൈവമേ നീ അല്പമൊന്ന് മാറിയിരിക്കുവാനാണ്. ദൈവത്തിൻ്റെ തൊട്ടടുത്തിരുന്ന് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി ന്യായം വിധിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. പ്രിയ സ്നേഹിത, ഞാൻ ദോഷം മാത്രം കാണുന്നു എന്ന് കരുതരുത്. താങ്കളുടെ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്വയസംതൃപ്തിയിൽ കഴിയുകയാണോ? ഞാൻ ഏതോ ആയി എന്ന ധാരണയാകുന്നുവോ താങ്കൾക്കുള്ളത്? താങ്കളുടെ വഴി ചൊവ്വായി തോന്നുകയാണോ? അങ്ങനെയുള്ളവരെക്കുറിച്ച് ദൈവവചനം എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. ഒരു മനുഷ്യൻ സ്വന്തം കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തൻ്റെ വഴി ചൊവ്വായി തോന്നും, എന്നാൽ യഹോവ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. ദൈവം താങ്കളെ അന്വേഷിക്കുന്നു. ആത്മാക്കളെ തൂക്കി നോക്കുവാൻ കഴിവുള്ള ത്രാസ് താങ്കൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരെണ്ണത്തെക്കുറിച്ച് പറയാം. ദൈവവചനം അതൊരു കണ്ണാടിയാകുന്നു, താങ്കളെ അളക്കുവാനുള്ള ഒരു ത്രാസാകുന്നു അത്. അത് പറയുന്നു താങ്കൾ കുറവുള്ളവനാകുന്നു എന്ന്. ന്യായപ്രമാണത്തിന് ഒരിക്കലും നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. ന്യായപ്രമാണം നല്ലതാണ്, പൗലോസും പറഞ്ഞത് അത് നല്ലതാകുന്നു എന്നത്രേ. അതൊരു കണ്ണാടിയാകുന്നു. താങ്കൾ ദൈവ തേജസ്സിൽ കുറവുള്ളവനായി എന്നത്രേ അത് വെളിപ്പെടുത്തുന്നത്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ നോക്കിയിട്ട് നിങ്ങൾ അത് പറയുന്നത് പോലെയൊക്കെ ആകുന്നു ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ ന്യായപ്രമാണത്തെ കാണേണ്ടതുപോലെ താങ്കൾ കണ്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ന്യായപ്രമാണം പറയുന്നത് എന്താകുന്നു എന്ന് വാസ്തവത്തിൽ താങ്കൾക്കറിയില്ല. ന്യായപ്രമാണം പൂർണ്ണത ആവശ്യപ്പെടുന്നു. നിങ്ങൾക്കും എനിക്കും അങ്ങനെ ഒരു കാര്യം സാധ്യമല്ല. പൂർണ്ണത, പാപമില്ലാത്ത പരിശുദ്ധി. ആയതിനാൽ നമുക്കൊരു രക്ഷകനെ ആവശ്യമാണ്. അതത്രേ ന്യായപ്രമാണം ചെയ്യുന്നത്. നമ്മെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരുന്ന ശിശുപാലകനത്രേ ന്യായപ്രമാണം. ന്യായപ്രമാണം നല്ലതാണ്, എന്നാൽ അത് നിങ്ങളെ രക്ഷിക്കില്ല. യഹോവ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നമുക്ക് നമ്മുടെ വഴികൾ നല്ലതായി തോന്നി എന്ന് വന്നേക്കാം, എന്നാൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം നമ്മുടെ വഴികളെ കാണുന്നത് പോലെ നാം നമ്മുടെ വഴികളെ കാണുന്നു എങ്കിൽ മാത്രമേ അതിലെ അപാകതകൾ നമുക്ക് മനസ്സിലാകൂ. അപ്പോൾ മാത്രമേ തിരുത്തലിൻ്റെ ആവശ്യം നമുക്കുണ്ടാകൂ. ഈ ആവശ്യബോധം ഇല്ലാത്തിടത്തോളം നാം അശുദ്ധിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കൂ. സ്വയസംതൃപ്തി, അതെ പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ സ്വയസംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് അധോഗതിയുടെ ആരംഭമാകുന്നു എന്ന് മറക്കരുത്. ആത്മീകമായി ഉയരുന്ന ഒരു വ്യക്തി എപ്പോഴും തൻ്റെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച് ബോധവാനായിരിക്കും. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. സമർപ്പിക്കുക എന്നതുകൊണ്ട് ഉരുട്ടിയിടുക എന്നർത്ഥമാണ്. ഉരുട്ടുക, താങ്കൾ താങ്കളുടെ കാര്യങ്ങളെ യഹോവയുടെ മേൽ ഉരുട്ടിയിടുക, അവനത് ഭരമേറ്റുകൊള്ളും. അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ എൻ്റെ പാപങ്ങളെ ക്രിസ്തുവിൻ്റെ മേൽ ഉരുട്ടിയിട്ടു. ഇന്നും ഞാൻ സകലവും അവൻ്റെ മേൽ ഇട്ടിട്ട് അവനിൽ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഉരുട്ടിയിടുക, അവനിൽ വിശ്രമിക്കുക, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. നിങ്ങൾ നാളെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണോ? അടുത്ത ആഴ്ചയെക്കുറിച്ച്, അടുത്ത വർഷത്തെക്കുറിച്ച്, അതോ കാണപ്പെടാത്ത ആ ഭാവിയെക്കുറിച്ച്, യാതൊരു നിശ്ചയവുമില്ലാത്തതായ ആ ഭാവിയെക്കുറിച്ച് ഭാരപ്പെടുകയാണോ? അത് എങ്ങനെയായിത്തീരും എന്ന ചിന്ത? ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടത് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നില്ല? അത് അവൻ്റെ മേൽ എന്തുകൊണ്ട് ഉരുട്ടിയിടുന്നില്ല? എത്ര മനോഹരമായ ഒരു ചിത്രമാണത്! സകല ഭാരവും യഹോവയുടെ മേൽ ഇട്ടുള്ള ഒരു ജീവിതം. യഹോവ സകലവും ഭരമേറ്റ് നടത്തുവാൻ താല്പര്യമുള്ള ദൈവമാകുന്നു. അവിടുന്ന് തന്നെ ആശ്രയിക്കുന്ന യാതൊരുത്തരെയും കൈവിടില്ല, ഉപേക്ഷിക്കില്ല, കൈപിടിച്ച് നടത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നാം ചെയ്യേണ്ടത് നമ്മുടെ പ്രവൃത്തികളെ, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നാലാം വാക്യത്തിൽ യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. പ്രിയ സ്നേഹിത, ഇവിടെ ഇതാ അല്പം ശക്തമായ ഒരു മരുന്ന്, മനസ്സിനെ ഇളക്കി മറിക്കുന്ന മരുന്ന്. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് സമുദ്രത്തിലെ ജലം ഉപ്പായിരിക്കുന്നതെന്ന് താങ്കൾ എപ്പോഴെങ്കിലും ആശ്ചര്യപ്പെട്ടിട്ടുണ്ടോ? കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ അത് ഉപ്പല്ലല്ലോ, എന്നാൽ സമുദ്രത്തിലെ ജലം ഉപ്പായിരിക്കുന്നു. അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഈ വേലിയേറ്റങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രകൃതിയുടെ ചില നിയമങ്ങൾ കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് താങ്കൾ പറഞ്ഞേക്കാം, വാസ്തവമാണ്. എന്നാൽ ആരാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് സമുദ്രജലം ഉപ്പായിരിക്കുന്നത്? കാരണം അത് അങ്ങനെ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിനാലാണ്. കർത്താവായ യേശു ക്രിസ്തുവാകുന്നു സൃഷ്ടാവ്, സകലത്തെയും സൃഷ്ടിച്ചവൻ അവനാകുന്നു. അത് അങ്ങനെ ആയിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും പറഞ്ഞേക്കാം, കരയിലെ ഉപ്പ് സമുദ്രത്തിലെ വെള്ളം അരിച്ചരിച്ച് വരുന്നതിനാലാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന്. അത് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ കരയിൽ ഉപ്പ് ആരാണിട്ടത്? കരയിൽ എങ്ങനെയാണ് ഉപ്പ് വന്നത്? താങ്കൾ പരിണാമവാദത്തിലായിരിക്കും വിശ്വസിക്കുന്നത്, അതെനിക്ക് പ്രശ്നമല്ല. എന്തായിരുന്നാൽ തന്നെയും എല്ലാറ്റിനും ഒരു ആരംഭമുണ്ടല്ലോ. താങ്കൾ കൊതുകിൽ നിന്നാണ് അടുത്ത ജന്തു ഉണ്ടായത്, അതിൽ നിന്നാണ് അടുത്ത ജന്തു ഉണ്ടായത്, അതിൽ നിന്നാണ് അടുത്തതുണ്ടായത് എന്ന് പറഞ്ഞു പോയാൽ ഇതിൻ്റെയൊക്കെ ആരംഭം എവിടെയാണ്? ആരാണിത് ആരംഭിച്ചത് എന്ന് താങ്കൾക്കറിയാമോ? ദൈവമാകുന്നു ഇതൊക്കെ ആരംഭിച്ചത്. അതുമാത്രമല്ല, സകലവും അവൻ തനിക്കായി തന്നെ ഉണ്ടാക്കി. എന്താണ് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സദാ അവനെ ആസ്വദിക്കുവാനുമാണ്. ആ പദം എനിക്ക് ഉപയോഗിക്കാമെങ്കിൽ ഞാൻ അങ്ങനെ പറയട്ടെ, ആസ്വദിക്കുക, ദൈവത്തെ ആസ്വദിക്കുക, അടുത്തറിയുക. താങ്കൾ ആരാകുന്നുവെന്നോ താങ്കൾ എവിടെയാകുന്നുവെന്നോ ഉള്ളതല്ല എൻ്റെ പ്രശ്നം. ദൈവം തൻ്റെ മഹത്വത്തിനായി നമ്മെ സൃഷ്ടിച്ചു. സകല മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചത് തൻ്റെ മഹത്വത്തിനായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ തെരുവിലെ മദ്യപന്റെ കാര്യം എങ്ങനെയെന്ന് താങ്കൾ ചോദിച്ചേക്കാം. ഏറ്റവും മോശപ്പെട്ട് നടക്കുന്ന വ്യക്തിയുടെ കാര്യമോ? വഷളായ മനുഷ്യനോ? നഷ്ടപ്പെട്ടവൻ അവനോ? അവനും ദൈവത്തിൻ്റെ മഹത്വമാണോ? അതാണ് ഞാൻ പറയുവാൻ വരുന്നത്. ഈ പറഞ്ഞതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. ഓ, അതെനിക്കിഷ്ടമില്ല എന്ന് താങ്കൾ പറഞ്ഞേക്കാം. താങ്കൾക്കത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് ദൈവം ആരോടെങ്കിലും ചോദിച്ചതായി എനിക്കറിയില്ല. നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവം അത് ക്രമീകരിച്ചിരിക്കുന്നത്, തൻ്റെ ഇഷ്ടത്തിനായി, തൻ്റെ മഹത്വത്തിനായി ദൈവം അത് ക്രമീകരിച്ചിരിക്കുന്നു. ആരുടെയും അഭിപ്രായം എടുത്തിട്ടല്ല ദൈവം അത് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് താങ്കൾ ഭാരപ്പെടേണ്ടതില്ല. ദൈവം അതേക്കുറിച്ച് താങ്കളോട് ചോദിക്കാൻ വരുന്നില്ല. തുറന്നു പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമായ ചില കാര്യങ്ങളുണ്ട്. ദൈവം സമ്മതിക്കുമായിരുന്നെങ്കിൽ ചില നല്ല അഭിപ്രായങ്ങൾ ഞാൻ ദൈവത്തിന് കൊടുക്കാമായിരുന്നു. ദൈവം ചില ഭാഗത്തൊക്കെ തെറ്റിയിരിക്കുന്നു എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ടില്ലേ? എന്നാൽ കർത്താവ് പറയുന്നത്, കുഞ്ഞെ, ഞാൻ ഈ പ്രപഞ്ചം നിനക്കായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ പ്രപഞ്ചം എനിക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. താങ്കൾ നല്ലതാണെങ്കിലും തീയതാണെങ്കിലും രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും നഷ്ടപ്പെട്ടവനാണെങ്കിലും നീ എൻ്റെ മഹത്വത്തിനായിട്ടാണ്. ദൈവം തൻ്റെ ഉദ്ദേശം ഇന്ന് നിറവേറ്റുകയാണ്. ദൈവവുമായി ചേർന്നു പോകുവാനുള്ള സമയമായി എന്ന് താങ്കൾ ചിന്തിക്കുന്നില്ലേ? അവനാണ് ഇതെല്ലാം നയിക്കുന്നവൻ. അവൻ്റെ നിയന്ത്രണത്തിലാണ് സകലവും. അവനെ ഒരിക്കലും അവഗണിച്ച് ആർക്കും ഇവിടെ ജീവിക്കുവാൻ സാധിക്കില്ല. ഒരു സമയത്തേക്ക് അങ്ങനെ ജീവിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ഓർക്കൂ, ഇതെല്ലാം താൻ തൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചതാണ്, തൻ്റെ സന്തോഷത്തിനായി സൃഷ്ടിച്ചതാണ്. അവിടുത്തെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അവിടുത്തെ സന്തോഷം നമ്മുടെ സന്തോഷം ആയി തീരാത്തതാണ് ഇന്നത്തെ പ്രശ്നത്തിൻ്റെ കാരണം. തങ്ങൾ ജനസമൂഹത്തോട് ചേർന്നാണ് പോകുന്നതെന്ന് ഉറപ്പാക്കുവാനാകുന്നു അനേകരും തത്രപ്പെടുന്നത്. ഭൂരിപക്ഷത്തോടുകൂടിയാകുന്നു തങ്ങൾ പോകുന്നത്. അപ്പോഴപ്പോൾ പ്രസിദ്ധമായ ആശയത്തോട് ചേർന്ന് പെട്ടെന്ന് പ്രാവർത്തികമാകുവാൻ കഴിയുന്ന കാര്യങ്ങളോട് ചേർന്ന് ആളുകൾ പോകുവാൻ താല്പര്യപ്പെടുന്നു. ഈ ലോകത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പ്രാവർത്തികമാകുവാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്കൊരു കാര്യമറിയാം, ആത്യന്തികമായി ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരുന്നതാണ് എല്ലാം. അതെ, താങ്കൾ ഇപ്പോൾ ദോഷമെന്ന് ചിന്തിക്കുന്നത് പോലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരുന്നതാണ്. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ എന്ന് നാം വായിച്ചു. മനുഷ്യൻ്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ദൈവം ക്രമീകരിക്കും. അവിടുന്ന് അത് എങ്ങനെയാണ് ചെയ്യുവാൻ പോകുന്നത് എനിക്കറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. അവൻ ഏതെങ്കിലും ഒരു ദിവസം അത് ചെയ്യുന്നതാണ്. താങ്കൾ അവനിൽ ആശ്രയിക്കുകയും താങ്കളുടെ വഴി അവനിൽ സമർപ്പിച്ച് അവനോട് ചേർന്ന് പോകുവാൻ തയ്യാറാണോ? ദൈവം ഈ പ്രപഞ്ചത്തെ തൻ്റെ പ്ലാനിലും പദ്ധതിയിലും നയിക്കുന്നു. ഇതാണ് ഏറ്റവും മനോഹരമായ കാര്യം. താങ്കൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവം താങ്കളോട് പറയുന്നത്, കുഞ്ഞെ, എന്നോട് ചൂതാടരുത് എന്നാണ്. ഞാനില്ലാത്തതുപോലെ നീ പ്രവർത്തിക്കരുത് കുഞ്ഞെ. ഞാനില്ലാത്തതുപോലെ താങ്കൾക്ക് കളിക്കാവുന്നതാണ്. ഇത് താങ്കളുടെ പ്രപഞ്ചമാകുന്നു എന്ന് ചിന്തിച്ച് ഇതിനെ താങ്കളുടെ വഴിക്ക് തിരിക്കുവാൻ കഴിയും. എന്നാൽ എന്നോട് ചൂതാടുവാൻ ശ്രമിച്ചാൽ അത് നിനക്ക് തന്നെയായിരിക്കും നഷ്ടം. ഇത് എൻ്റെ പ്രപഞ്ചമാണ്. എല്ലാം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ക്രമീകരിക്കും. ദൈവത്തെ മറികടക്കുവാൻ ശ്രമിക്കരുത്. അവനോടൊപ്പം പോകുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത്. ദൈവത്തെ കൂടാതെ ജീവിക്കുക എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭോഷത്വമാകുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാടിയത്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. 14 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. 11 വാക്യം, അതെ, ദൈവത്തെ കൂടാതെ ജീവിക്കുക എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭോഷത്വമാകുന്നു. തങ്ങളുടെ പ്രവൃത്തിയിലും തങ്ങളുടെ ജീവിതത്തിലും ദൈവമില്ലാത്തതുപോലെ ജീവിക്കുന്നത് തീർച്ചയായും മടയത്തരമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതാണ്, അവിടുത്തെ വഴികളെ അറിഞ്ഞ് ആ വഴികളെ മുൻപോട്ട് പോകുന്നതാണ് എപ്പോഴും അനുഗ്രഹം. ആ വഴികൾ നമുക്ക് കാണിച്ചു തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. തീർച്ചയായും ഈ 4 വാക്യം അല്പം കയ്പുള്ള മരുന്ന് തന്നെയാണല്ലേ? ഇത് വിഴുങ്ങുവാൻ പ്രയാസമുള്ള ഗുളിക തന്നെയാണ്. എന്നാലും നാം വിഴുങ്ങിയേ മതിയാകൂ, കാരണം അസുഖം നമുക്കാണല്ലോ. 5-6 വാക്യങ്ങളിൽ, ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. ഗർവം അഥവാ അഹങ്കാരം, എൻ്റെ വഴിയാകുന്നു നല്ലത് എന്ന് നമ്മുടെ ഉള്ളിൽ മന്ത്രിക്കുന്ന ശബ്ദമാണത്. ദൈവത്തിൻ്റെ നായകത്വത്തെ തള്ളിക്കളഞ്ഞ് അവൻ്റെ സഹായമില്ലാതെ ജീവിക്കുവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നതാണ് അഹങ്കാരം. താങ്കളുടെ ഇഷ്ടത്തിന് ചെയ്യുവാൻ ആഗ്രഹിച്ച് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി പ്രവർത്തിക്കുമ്പോൾ താങ്കൾ അഹങ്കാരത്താൽ വലിച്ചിഴയ്ക്കപ്പെടുകയാണ്. ഗർവം എത്ര വലിയ വിപത്തുകളാണ് ഉണ്ടാക്കുന്നതെന്ന് ഓർക്കണം. അഹങ്കാരത്തെ മാറ്റിക്കളഞ്ഞ് ദൈവസന്നിധിയിൽ വരുമ്പോൾ മാത്രമേ ദൈവം താങ്കളായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നത് ആക്കിത്തീർക്കുവാൻ സാധിക്കൂ. ഫലപ്രദമായ ഒരു ജീവിതത്തിന് ഇത് വളരെ അത്യാവശ്യമാണ്. അഹങ്കാരിക്ക് ശിക്ഷ വരാതിരിക്കില്ല എന്ന് എത്ര ഉറപ്പായിട്ടാണ് ദൈവവചനം പറയുന്നത്. അതേസമയം തന്നെ ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. ഈ പറയുന്ന വലിയ പ്രശ്നത്തിനുള്ള പരിഹാരം യഹോവാഭക്തി തന്നെയാണ്. യഹോവാഭക്തി കൊണ്ടുള്ള എത്രയെത്ര പ്രയോജനങ്ങൾ ഇതിനോടകം നാം കണ്ടു കഴിഞ്ഞു. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം തുടങ്ങിയത്. യഹോവയോടുള്ള ഭക്തിയിൽ ജീവിക്കുന്നതാണ് എല്ലായ്പ്പോഴും നന്മ. അതെ, യഹോവാഭക്തി തീർച്ചയായും ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയിൽ വിനയമുണ്ടാകും. ആ വിനയം ദൈവത്തെ അംഗീകരിക്കുവാനും ദൈവവഴികളിൽ മുൻപോട്ടു പോകുവാനും ആ വ്യക്തിയെ സഹായിക്കും. അങ്ങനെ വരുമ്പോൾ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ആ വ്യക്തിക്ക് സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ? അതോ ഇന്നും ദൈവത്തെ കൂടാതെ മുൻപോട്ടു പോകുവാനുള്ള ശ്രമമാണോ? ഒന്ന് ചിന്തിക്കൂ. ദൈവജനത്തിന് ജീവിതത്തെ വിധേയപ്പെടുത്തും. ദൈവജനം അനുസരിക്കുവാൻ തയ്യാറാകും. ദൈവം താങ്കളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട്